നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത നിയമങ്ങളുടെ, ജീവിത മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. മാറ്റം ജീവിത നിയമമാണെന്ന് നമുക്കറിയാം. മാറ്റമല്ലാതെ വേറൊന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. എന്നാൽ ഈ മാറ്റത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നവർ എത്ര പേരുണ്ട്? ചിലർ മാറ്റത്തെ എതിർക്കുന്നു, ചിലർ മാറ്റത്തെ അവഗണിക്കുന്നു, ചിലർ മാറ്റത്തെ ഭയന്ന് പിന്തിരിഞ്ഞോടുന്നു. എന്നാൽ അപൂർവം ചിലർ ഈ മാറ്റത്തെ സ്വാംശീകരിക്കുന്നു. സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എത്രയോ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ മനോഭാവങ്ങളിൽ നിന്ന് പുതിയ മനോഭാവങ്ങളിലേക്കുള്ള മാറ്റം, പഴയ ജീവിത രീതികളിൽ നിന്ന് പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം, കാലഹരണപ്പെട്ടുപോയ ആശയങ്ങളിൽ നിന്ന് നൂതനമായ നവീനമായ ആശയങ്ങളിലേക്കുള്ള മാറ്റം. മാറ്റം തീർച്ചയായും നമുക്ക് കൂടിയേ തീരൂ. ഇവിടെയാണ് മനുഷ്യന്റെ സർഗാത്മക വൈഭവം പ്രകടമാകുന്നത്. ആരീ സർഗാത്മക വൈഭവത്തെ ഉപയോഗിക്കുന്നുവോ അവർ മാറ്റത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നേറുന്നു. കാലം അവർക്ക് മുന്നിൽ തലകുനിക്കുന്നു. അവർ ലോകത്തിലും ജീവിതത്തിലും ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്യോതിർഗമയ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ്. സർഗാത്മക വൈഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടുകൂടെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ പരിപാടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സർഗവൈഭവത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഏതൊരു ലക്ഷ്യവും ഒരു മനുഷ്യൻ എങ്ങനെ നിർമ്മിച്ചെടുക്കണം എന്ന് നമ്മൾ സംസാരിച്ചു. അതിന്റെ പല സ്റ്റെപ്പ് നമ്മൾ കണ്ടു. അതിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം, അതിനുശേഷം നമ്മൾ സംസാരിച്ചു അതിനെക്കുറിച്ചുള്ള ചിത്രം നമ്മൾ രൂപീകരിക്കണം, അതിനെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം, അതിനെ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു. വീണ്ടും ഈശ്വരന്റെ സഹായത്തോടുകൂടി നമ്മൾ അതിനെ ചാർജ് ചെയ്യണം. പിന്നീട് അതിനു വേണ്ടി ഒരു പദ്ധതി, ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കണം. അതോടുകൂടി നമ്മുടെ ഈ ഒരു യാത്ര പൂർത്തിയാവുന്നുണ്ട്.
കർമ്മപദ്ധതി പൂർത്തിയാവുന്നത് രാത്രി ഒരു ദിവസത്തെ നമ്മൾ ഒരു ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തതിന്റെ അനുഭൂതിയിലേക്ക് എത്തുമ്പോഴാണ്. അതായത് ഞാൻ അന്നത്തെ ഒരു ദിവസത്തെ ദിനചര്യയുടെ അവസാനത്തിൽ നമ്മൾ അവസാനം പരിശോധിച്ചു നോക്കണം. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഒരു പ്ലാൻ രാത്രി ഉറങ്ങാൻ വരുന്ന സമയത്ത് ഈ പ്ലാൻ പൂർണ്ണമായി എന്നെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ഏത് സ്ഥലത്ത് വെച്ച് എനിക്ക് മിസ്സിംഗ് വന്നു? ഞാൻ ഒരു 10 തവണ 15 തവണ റിപ്പീറ്റ് ചെയ്ത് ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതെന്നെ കൊണ്ട് 4 തവണ 5 തവണയും സാധിച്ചുള്ളൂ വിചാരിക്കാം. ഒരു പക്ഷെ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അപ്പൊ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു അത് നമ്മൾ വിശകലനം ചെയ്തിരിക്കണം. ആ ഒരു വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഏത് ഫോൾട്ടാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് എനിക്ക് അവിടെ വീഴ്ച പറ്റിയത്. അതിനെ തിരുത്തിക്കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു നല്ല ഒരു പുതിയ ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ എന്നും ഒരേ കാര്യം തന്നെ സംഭവിക്കും, രാത്രിയാവുമ്പോൾ ഓ ഇതിങ്ങനെ ആയിപ്പോയി നാളത്തേക്ക് മാറ്റാം, ആ വിചാരമല്ല, ആ ചാർജിങ്ങിലൂടെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള ദൃഢസങ്കല്പം എടുത്തുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ അതിന് ആക്ഷൻ പ്ലാൻ കൂട്ടിയിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴേ ആ ഒരു കാരണത്തിൽ അതും നമ്മൾ ആദ്യം എനിക്കൊരു വലിയ ലക്ഷ്യം ഏതാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്റെ 10ാം ക്ലാസ് വർഷത്തിന് ആരംഭത്തിന് ശേഷം അല്ലെങ്കിൽ 10 മാസത്തിന് ശേഷം എന്റെ റിസൾട്ട് പുറത്തു വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ വിഷയം കാണുന്നത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം കൊച്ചു വിജയങ്ങൾ നമുക്ക് വലിയ വലിയ വിജയങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജം തരുന്നു. ഞാൻ അനുഭവിച്ചു പറഞ്ഞിട്ടുണ്ട്, കേട്ടും പരിചയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ വരെയാണ്. ആ ഒരു ടെസ്റ്റിന് വേണ്ടി ഇന്നത്തെ ദിവസം എന്റെ പ്ലാൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ, എന്റെ എടുത്ത പാഠം ശരിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ എനിക്ക് എന്റെ കമ്മിറ്റ്മെന്റോട് പഠിക്കാൻ കഴിഞ്ഞു, എത്ര പെർസെന്റേജ് കോൺസെൻട്രേഷൻ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റി, ഇങ്ങനെയൊക്കെയുള്ള പരിശോധനകൾ. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നമ്മൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ആന്റിവൈറസ് പ്രോഗ്രാം നമ്മളുടെ ഫിയർ ഫോൾഡറിന് ഡിലീറ്റ് ചെയ്യും. ഈ ഒരു ആക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് ശുദ്ധ സങ്കല്പത്തിനും ശക്തിയിനും നിറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറിയ റിസൾട്ട് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇന്ന് ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ നാളെ ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞത് മുഴുവൻ നാളെ ഞാൻ എന്റെ ബുക്ക് തൊടാതെ ബുക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എല്ലാം റീകണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എനിക്ക് ഒരുപാട് ഊർജ്ജം തരും. എനിക്കിത് പറ്റുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും നമ്മളെ ചെയ്യാനുള്ളതായിട്ടുള്ള ഊർജ്ജം നമ്മൾ നിറയ്ക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ച് ചെയ്യുന്നതോറും ഓരോ ഗോളും നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന സക്സസ് അത് നമ്മളെ വീണ്ടും വീണ്ടും അത്തരത്തിലേക്ക് മുന്നേറാനുള്ളതായിട്ടുള്ള ശക്തി തരും. ഇങ്ങനെയാണ് നാല് പദ്ധതികളിലൂടെ നമ്മൾ ഈ ഒരു കർമ്മ കുശലതേനെ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ക്രിയാത്മക ചിന്തനത്തിന് തന്റെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്.
അപ്പോഴും ഈ പ്രാക്ടിക്കൽ പ്രായോഗിക ജീവിതം എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇത് ഈ നാല് സ്റ്റെപ്പ് വളരെ മനോഹരമായ ഒന്നാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഈ നാല് സ്റ്റെപ്പിനെ ഉപയോഗിക്കുന്നു. പക്ഷെ അപ്പോഴും ഇത് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു കാറ് വേണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇത് ഇതിനെക്കുറിച്ച് മനസ്സിൽ വിഷമുണ്ടാക്കി ആ സന്തോഷം അനുഭവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വളരെ താഴ്ന്ന വരുമാനക്കാരനാണ്, ഈ കാറിന് വേണ്ട. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ നിന്ന് ആരും എന്നോട് പറയുന്നു ഇതൊന്നും സംഭവ്യമല്ല.
ഇതിന് നമ്മൾ പറയും ഇന്റലക്ച്വൽ ബ്ലോക്സ് എന്ന് പറയും. മൂന്ന് ടൈപ്പ് ഓഫ് ബ്ലോക്സ് മുഖ്യമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരാറുണ്ട്. അതിലൊന്നാമത്തെ സാധനമാണ് നമ്മുടെ ബുദ്ധിപരമായി നമുക്കുണ്ടാവുന്ന തടസ്സങ്ങൾ. അതായത് മനസ്സ് ഇങ്ങനെ ഒരു കാര്യം ഡ്രീം ചെയ്യാണ്, ഇത് റിയൽ ഡ്രീം ആക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ പറയും ഒരു വിഷ്വലൈസേഷൻ സത്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്ന് പറയാം. അപ്പൊ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, യെസ് നമ്മളത് സ്വപ്നം കണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, നോട്ട് ദിസ് ഹാർട്ട്. ശരീരത്തിന്റെ ഹാർട്ടിനെ കുറിച്ചല്ലോ പറയുന്നത്. ഒന്നും കൂടെ ആഴത്തിൽ നോക്കിയാൽ എന്റെ ചിത്തം, എന്റെ ബുദ്ധി എന്ന് നമുക്ക് ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കിയാൽ കാണാം. എന്റെ ബുദ്ധിക്ക് അതിനുള്ള ആക്സെപ്റ്റൻസ് വേണം, സ്വീകാര്യത വേണം. എന്റെ ബുദ്ധി എന്നോട് പലപ്പോഴും പറയും, എന്റെ മോനെ ഒരു 10 ലക്ഷത്തിന്റെ കാർ സ്വപ്നം കാണുന്ന നിന്റെ കയ്യിൽ 10 രൂപ എടുക്കാനില്ല, പിന്നെയാണോ ഈ 10 ലക്ഷത്തിന്റെ സ്വപ്നം കാണാൻ
പോകുന്നത്. ഈ ഒരു വിഷയം നമ്മൾ എത്ര കാണുമ്പോഴും ആ പൈസ എന്തായാലും എന്റെ കയ്യിൽ വേണ്ടേ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ.
അതിനുവേണ്ടി പറയാം, നമ്മൾ ചാർജിംഗ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും മിറക്കൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റും. എന്തൊക്കെ രീതികളുണ്ട് നമ്മുടെ അടുത്ത് വന്നു ചേരാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഉടനെ പറയാ, ഇത് കൊച്ചു കൊച്ചു ഏജ് ഇമാജിൻ നമ്മൾ കാണാൻ പറഞ്ഞ കാര്യതാണ്. ഒരു ദിവസത്തെ ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആക്സെപ്റ്റൻസ് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വലിയ ഒരു കാര്യം, ഞാനിപ്പോ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത ഞാൻ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ കാർ വാങ്ങിക്കണം എന്നുള്ള ഞാൻ വിഷൻ കാണുന്നു. അതിനുവേണ്ടി ഞാൻ ഊർജ്ജം സ്പെൻഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യം അതിനുവേണ്ടി ചെറിയൊരു ഗോള്, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് 3 രൂപ സമ്പാദിക്കണം എന്നുള്ള ദൃഢ നിശ്ചയം വെക്കുക. അതല്ല ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് വിചാരിക്കും, അദ്ദേഹത്തിന് കിട്ടുന്നത് സ്റ്റിപ്പുലേറ്റഡ് ഇൻകം ആയിരിക്കുമല്ലോ. 10,000 ആണെങ്കിൽ 10,000 രൂപ അതിൽ മാറാൻ പോകുന്നില്ല. പക്ഷെ ആ 10,000 രൂപയില് പല വിധത്തിൽ നിങ്ങൾക്ക് ചെലവ് വരാം. പലപ്പോഴും രോഗങ്ങൾക്ക് വേണ്ടി എത്രയോ പൈസ കൊടുക്കേണ്ടി വരാം. നിങ്ങളുടെ ഈ ഒരു വിഷ്വലൈസേഷന്റെ എനർജി കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ശരീരത്തിലാണ് അത് രോഗം കുറയും. നിങ്ങൾക്ക് ആ പൈസ ചെലവഴിക്കേണ്ട പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്ന പല
ചെലവുകളും പല രീതിയിലും, ഇപ്പോ എത്ര തന്നെ സമ്പാദിക്കുന്ന ഒരാളായാലും പല അനാവശ്യ
ചെലവുകളും സംഭവിക്കുന്നുണ്ട്. അതെല്ലാം അവിടെ അറിയാതെ ബ്ലോക്ക് ചെയ്യപ്പെടും. അതിനുള്ള ഒരു കൺട്രോളിംഗ് കപ്പാസിറ്റി നമ്മളുള്ളിൽ തന്നെത്താൻ വന്ന് ചെയ്ത് ചെയ്യുമ്പോൾ, അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബുദ്ധിയോട് പറയുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെയും പിന്നെയും അത് നമ്മുടെ ബുദ്ധി നമ്മുടെ തടസ്സം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ചാർജിംഗ് പ്രോസസ്, അതിനുള്ളതായിട്ടുള്ള മെഡിസിൻ, ഏത് വിധത്തിലെ ബ്ലോക്ക് വന്നാലും അതിനൊക്കെ റിമൂവ് ചെയ്യാനുള്ളതായിട്ടുള്ള മെഡിസിനാണ് ഈ ചാർജിംഗ്. 1 രൂപ മാറ്റിവെക്കാൻ പറ്റായില്ലല്ലോ എന്ന് ചോദിച്ചു പറയാം. അവസാനത്തിൽ ഇങ്ങനെ ചോദിക്കും, 1 രൂപ മാറ്റിവെക്കാൻ പറ്റായില്ലല്ലോ, ഈ 1 രൂപകൾ നിനക്ക് കൂട്ടിവെച്ച് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വർദ്ധിക്കാതിരിക്കില്ലല്ലോ, ഈ ഒരു പ്ലാൻ ചെയ്തുകൂടെ. അനവധി ഐഡിയാസ്, കാരണം നമ്മുടെ ഉപബോധ മനസ്സ് 100,000 ഐഡിയകളുടെ ഒരു ഉറവിടമാണത്. അപ്പൊ അതിനെ നിങ്ങൾ ചാർജ് ചെയ്യുകയാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ബുദ്ധി ഇത്തരത്തിൽ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത്
പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെയും ഉണ്ടാകാവുന്ന ഒരു ബ്ലോക്ക്, ഇപ്പോ കാരണം ഒരു കാറിന് ഇത്രയും പൈസ വേണം, അപ്പൊ ചിലപ്പോ എന്നെ തടസ്സപ്പെടുന്ന ഇതായിരിക്കും, ഇത്ര ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര കുറച്ച് ഞാൻ മാറ്റിവെച്ചത് മതിയോ എന്നുള്ള തോന്നല കൊണ്ട് ഒട്ടും മാറ്റിവെക്കാത്ത അവസ്ഥയിലേക്ക് വരെ ചിലപ്പോൾ
കാരണം അതാണ്. അതുകൊണ്ട് ബുദ്ധി ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ചാർജിങ് വീണ്ടും കണ്ടു നോക്കുക. ഇത് കാണുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് മിറക്കളാണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഉപബോധ മനസ്സിനുള്ളിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിനെ ഉയർത്താൻ വേണ്ട, ഫിനാൻഷ്യലി സൗണ്ട് ആവാൻ വേണ്ടതായിരിക്കുന്ന ഒരുപാട് ഐഡിയകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. നിങ്ങളുള്ള ഫീൽഡ് അനുസരിച്ചോ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ചോ, നിങ്ങളുടെ ജീവിത രീതി അനുസരിച്ചോ, ആ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു പുതിയ ആശയം നമ്മുടെ ഉപബോധ മനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിന് അങ്ങനെ ഒരു ശക്തി കൂടിയുണ്ട്. അത് ഉള്ളിലുള്ളതായിട്ടുള്ള പുതിയ ആശയത്തെ കൊണ്ടുവരികയും ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ബുദ്ധിയോട് ഉത്തരം പറയുകയും ചെയ്യും.
അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ എല്ലാതരം ശക്തികളും നമുക്ക് വേണ്ടതെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു
വഴിയാണിത്. ആ സമയത്ത് ആ ഒരു ഐഡിയ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബുദ്ധി അതിനെ സ്വീകരിച്ചുള്ളൂ, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു മനുഷ്യനുണ്ടാകുന്ന ബ്ലോക്കാണ് നമ്മുടെ ബുദ്ധി തന്നെ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. ഇനി അതും അതിജീവിച്ചു കഴിഞ്ഞു വരുമ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് വരാറുണ്ട്. അത് നമ്മുടെ ഇമോഷണൽ ബ്ലോക്ക്സ് എന്ന് പറയും, വൈകാരികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന. എന്നുവെച്ചാൽ ഞാനിപ്പോ ഒരു കുട്ടിയെ ഉദാഹരണം പറയുകയാണെങ്കിൽ, വിചാരിച്ചു എനിക്ക് 60% മാർക്കുള്ള കുട്ടി, 92% എനിക്ക് അവസാനത്തിലേക്ക് വാങ്ങണമെങ്കിൽ ഇപ്പൊ 80% അടുത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണമല്ലോ എന്ന് വിചാരിക്കുന്നു. നന്നായി ഞാൻ പഠിക്കുന്നു, മറ്റു പല കാരണങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്റെ ആ ഒരു വിചാരിച്ച കാര്യത്തിന് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഉടനെ ഞാൻ ടെസ്റ്റ് പോകും. ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന്. പക്ഷേ ഇതൊന്നും എന്റെ തലയിൽ പറഞ്ഞിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ സ്വന്തം ഇമോഷണലായിക്കൊണ്ട്, വൈകാരികമായിക്കൊണ്ട് ഒരു മനുഷ്യൻ പലപ്പോഴും ഇതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തളർന്നേക്കാം. പക്ഷെ അപ്പോഴും എഗെയിൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, അങ്ങനെ നടക്കാത്തതാണെങ്കിൽ പിന്നെ ആർക്കും നടക്കരുതല്ലോ. തിരിച്ചു എന്ന് വെച്ച് നോക്കിയേ, നടക്കില്ലാത്ത ഒരു സംഗതിയാണെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ആർക്കും ഉണ്ടാവരുത്. പലർക്കും കിട്ടുന്നുവെങ്കിൽ അതെനിക്കും കിട്ടും, പക്ഷേ ഞാൻ കൊടുത്ത ഊർജം അതിന് വേണ്ടത്ര രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ എടുത്ത എഫേർട്ട്, എന്റെ ആക്ഷൻ പ്ലാനിൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളതായിരിക്കുന്ന സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എഗെയിൻ ചാർജിങ് ചെയ്യാം. അഥവാ ഒന്നും നിങ്ങൾക്ക് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടോണ്ട് വരി, അടുത്ത സമയത്ത് നിങ്ങൾ ആ ചാർജിങ് പ്രോസസ് വിഷൻ നിങ്ങൾക്ക് കാണാമല്ലോ, അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കാണുക. ആ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് പറയാൻ തുടങ്ങും, പലർക്കും പറ്റിയത്, എവിടെയൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ആക്ഷൻ പ്ലാനിൽ എവിടെയൊക്കെ എനിക്ക് കെയർലെസ്നെസ് വന്നിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ ലീക്കേജ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിൽ
കാണിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്മുടെ സെൽഫ് ടോക്കിന്റെ ഇമ്പോർട്ടൻസ് അല്ലേ, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത്. കാരണം ഈ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് വളരെയധികം നിഷേധ ചിന്തകൾ നമ്മളെ ഒരുപാട്,
ഇതൊന്നും
എനിക്ക് ഒരിക്കലും
പുറമെ നിന്നുണ്ടാവുന്ന തടസ്സത്തെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുക അകത്തുനിന്നുണ്ടാവുമ്പോഴാണ്. കാരണം എന്റെ മനസ്സിന് എനിക്ക് ഇതാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഞാൻ എത്ര, കാരണം നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്, കാരണം ആവില്ല മീൻസ് നെഗറ്റീവ് തോട്ട്, എനിക്കാവുന്ന ഒരു പോസിറ്റീവ് തോട്ടാണ്. ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൊല്യൂഷൻ, ഓൾറെഡി പൊല്യൂട്ടഡ് ആയിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ഒരുപാട് എനർജി അത് പെട്ടെന്ന് റിസീവ് ചെയ്യും, അത് തന്നെ വല്ലാതെ ഡൗൺ ആക്കി കളയും. അതേസമയം എനിക്ക് പറ്റുന്ന ഒരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് എടുക്കണമെങ്കിൽ പലതവണ അതിന് ഊർജ്ജം റിസീവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചാർജിങ് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ആ ചാർജിങ് നിങ്ങൾ എത്ര കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടോ അത്രയും വേഗം ഓട്ടോമാറ്റിക് ആയിട്ട് അത് എനർജി.
അതിനോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിഷേധ ചിന്തകൾ വരുന്നതുകൊണ്ട് നമുക്ക് തടസ്സം ഉണ്ടാവുന്നു. പോസിറ്റീവായ ചിന്തകളെ വീണ്ടും വീണ്ടും മനനം ചെയ്യുകയും മനസ്സിൽ കാണുകയും ചെയ്യുന്ന ഒരു നമ്മൾ ഈ അഫർമേഷൻസ് എന്നൊക്കെ പറയുന്ന പ്രക്രിയ, അത് നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാൻ കഴിയും.
തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കാം. അവിടെ പറഞ്ഞ നമ്മുടെ ദിവസം 10 പ്രാവശ്യം 15 പ്രാവശ്യം ഇത് ഞാനല്ലേ ഈ അഫർമേഷൻ, ഊന്നിക്കൊടുന്നിൽ കൊടുക്കുക, ഊന്നിക്കൊടുത്ത് ഉറപ്പിക്കുകയാണ് നമ്മൾ. അപ്പൊ ഞാനൊരു ദിവസം 15 തവണ ഈ ഒരു കാര്യത്തെ എന്റെ ഉള്ളിൽ ചാർജ് ആക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സബ്കോൺഷ്യസ് മൈൻഡ് അത് ശക്തമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കും, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ ഒരു പ്രൊസീജിയറാണ് നമുക്ക് ഈ അഫർമേഷൻ കൊണ്ട് ചെയ്യുന്നത്. ഞാനത് ആയിരിക്കുന്നു, എനിക്ക്
പറ്റിയിട്ടില്ല. നിഷേധ ചിന്തകൾ ധാരാളം നമ്മുടെ എല്ലാവരുടെയും, ചില പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ദിവസേന ആവർത്തിക്കാൻ എഴുതാൻ പറ്റിയ ചില ചിന്തകൾ ഒന്ന് ഷെയർ ചെയ്യാമോ?
ഒന്നാമത്തെ ചിന്ത, ഐ ആം ദ യൂണിക് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ പോലെ ഒരാളെ പ്രഭാത് ഭായി കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ പ്രഭാത് ഭായിനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഫിസിക്കൽ ഫോമില് പറയുന്നുണ്ട് സിമിലാരിറ്റിയിൽ 7 ആളുണ്ടാവുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റേതുപോലെ തന്നെ തോന്നുന്ന ഒരാളെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ എന്റെ അനുഭവത്തിൽ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, വിദ്യ ആന്റ് വീണ. അവരെ കാണാൻ എന്തിനേറെ പറഞ്ഞു, ഒരു അച്ചിലിട്ട രണ്ട് കുട്ടികളായിരുന്നു. രണ്ടുപേരും ഡ്രസ്സ് ഇടുന്ന ഒരുപോലെ ഇടാറുള്ളൂ, കമ്മല് മാല എല്ലാം ഒരുപോലെ. കണ്ടിട്ട് ആർക്കും വിദ്യ ഏത് വീണ ഏതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ തമാശക്കായിട്ട് ഒന്ന് ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഒന്ന് കളിയാക്കിയാല് വിദ്യ എളുപ്പം വാടി പോവായിരുന്നു. അപ്പൊ ഞങ്ങൾ തമാശയായിട്ട് പറയും വീണത് വിദ്യ എന്ന് പറയും. അപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടർ രാവും പകലും പോലെയാണ്, കാണാൻ ഒരുപോലെയാണ്. അപ്പൊ ഒരുപക്ഷെ ഫിസിക്കലായിട്ടുള്ള ഈ അപ്പിയറൻസ് ഒരുപക്ഷെ സെയിം ആയിരിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിലെ സംസ്കാരം 100 തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എന്നെ പോലൊരു മനുഷ്യനെ ലോകത്ത് വേറെ എവിടെയും കാണില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരിക്ക് പറ്റിയില്ല, എനിക്ക് പറ്റില്ല. എന്റെ കൂട്ടുകാരനെ പറ്റി എനിക്ക് പറ്റും, അങ്ങനെയല്ല. എനിക്ക് പറ്റും, എന്തുകൊണ്ട് പറ്റും? ഞാൻ ഞാനായതുകൊണ്ട് പറ്റും.
ഞാൻ എങ്ങനെയാണോ അതുപോലെ
ഞാൻ ഞാനായതുകൊണ്ട് പറ്റും. വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത്, എനിക്ക് ഞാനായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളായതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എന്റെ കൂട്ടുകാർക്ക് ഇത്ര തവണ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് അത്ര തവണ ചെയ്യേണ്ടി വരുമോ? നെവർ മൈൻഡ്. ഒരുപക്ഷെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. ആ പൊട്ടൻഷ്യൽ മുഴുവൻ ഉണർത്തിയെടുക്കാനുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ സ്വന്താക്കുന്നത്. അതോടുകൂടി നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിലെ നമ്പർ 1 ആവാൻ പോകുന്ന ആളായിരിക്കും, മറ്റാളൊരു പക്ഷെ ലോകത്തെ നമ്പർ 100 അല്ലെങ്കിൽ അതിലും താഴെയായിരിക്കും. എങ്ങനെ കമ്പയർ ചെയ്യും? അതൊന്നും നെവർ കമ്പയർ. എപ്പോഴും വിചാരിക്കാം ഞാൻ ഞാനാണ്. രണ്ടാമതൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എനർജി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ഞാൻ അയച്ച അമ്പ് അതെനിക്ക് തിരിച്ചു വന്നിരിക്കും, ഞാൻ എറിഞ്ഞ പന്ത് അതെനിക്ക് തിരിച്ചു വന്നിരിക്കും. അത് എന്റെ അപ്പുറത്തുള്ള ആൾ ആ പന്ത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാതിരിക്കില്ല. ഇപ്പുറത്തെ ഒരു ഫ്രണ്ട് നിനക്കിത് വരുന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് വന്നോളൊന്നുമില്ല. എന്റെ കർമ്മം അതിനെ മാറ്റാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഭഗവാൻ കൂടി മനുഷ്യന് ഭാഗ്യരേഖ വരയ്ക്കാൻ തന്നിട്ടുള്ള പേനാണ് കർമ്മം. അതുകൊണ്ട് എന്റെ കർമ്മം ശരിയെങ്കിൽ അതിനെ തടയാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ 100% ഉറപ്പിച്ചു. കർമ്മം ഭാഗ്യവിധാതാവാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇതിനോടൊപ്പം ഞാൻ കേട്ട ഒരു കാര്യം, നമുക്ക് അർഹതയുള്ളത് തരാതിരിക്കാനും ഒരു ശക്തിക്കും കഴിയില്ല, എന്നാൽ നമുക്ക് അർഹതയില്ലാത്തത് നേടിത്തരാനും.
ഞാൻ ഹിന്ദിയിൽ വായിച്ചിട്ടുണ്ട്, സമയ സെ പെഹലെ ഭാഗ്യ സെ സ്യാദാ കുച്ച് നഹീ മിലേഗാ. എന്താണ് ഈ സമയം എന്ന് വെച്ചാലും, സമയം നമ്മൾ ചെയ്ത എന്റെ കർമ്മത്തിന്റെ ഫ്രൂട്ട്, ആ എനർജി തിരിച്ചു വരുന്ന സമയം, അതാണ് എന്റെ സമയം എന്ന് പറയുന്നത്. വേറൊരു സമയമല്ല. എന്റെ ഭാഗ്യം ഞാൻ എവിടെ നിന്നുണ്ടാക്കിയതാണ്? എന്റെ കർമ്മം കൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയുണ്ടോ അതെനിക്ക് തിരിച്ചു കിട്ടും.
കാരണം ഈ ഒരൊറ്റ കാര്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാൻ സഹായിക്കും. എനിക്ക് അർഹതയുള്ളതാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് എത്തുക തന്നെ. വേറെ ഒരാള് വിചാരിച്ചാലും അതിനെ മാറ്റാൻ സാധിക്കില്ല. ഈ ഒരൊറ്റ കാര്യം തന്നെ നമുക്ക് കൂടുതൽ
എന്ത് പ്രതിബദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും, എന്ത് വിപരീതമായ സാഹചര്യം വന്നാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എനിക്കുള്ളതെങ്കിൽ അതിനെ തടയാൻ ഈ ഭൂമിയിൽ ഒരാളെ കൊണ്ടും സാധ്യമല്ല. എനിക്കില്ലാത്തതെങ്കിൽ എനിക്ക് തരാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. പിന്നെ ഞാൻ എന്തിന് വിഷമിക്കണം? ഞാൻ എന്തിനു നിരാശപ്പെടണം? അതെനിക്കുള്ളതാണോ വന്നിരിക്കും? എനിക്കുള്ളത് മീൻസ് എന്റെ കർമ്മമാണത്. അതിനെ തടയാൻ ഒരാൾക്കും ആവില്ല.
ഇവിടെ ഈ യോഗ്യത, എനിക്ക് യോഗ്യത ഉള്ളത് തരാൻ അർഹത, ഈ അർഹത ഉണ്ടാവുന്നു നമ്മുടെ കർമ്മവും മനോഭാവവും.
കർമ്മമാണ്, കർമ്മം മീൻസ് മനോഭാവം കൂടി ഒരു കർമ്മം തന്നെയാണ്. ശരിക്കും സൂക്ഷ്മ തലത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ആത്മാവിന്റെ ഒരു കർമ്മമാണല്ലോ മനോഭാവം. എന്റെ ഉള്ളിൽ നിന്നുള്ള തോട്ട് ആണല്ലോ. എ പാറ്റേൺ ഓഫ് തോട്ട് ഈസ് നോൺ ആസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിനല്ലേ നമ്മൾ പറയുന്നത് മനോഭാവം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ നിരന്തരമായി ഒരേ രീതിയിലുള്ള ചിന്തകളുടെ പ്രവാഹം എന്റെ ഉള്ളിൽ നിന്നുണ്ടാവുമ്പോൾ അത് നമ്മുടെ ചിന്താധാരയായിട്ട്, നമ്മളുടെ ചിന്താധാര അത് നമ്മുടെ മനോഭാവത്തിന് രൂപീകരിക്കപ്പെടുന്നു. ആ മനോഭാവം തീർച്ചയായിട്ടും നമ്മുടെ വിജയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഈ രണ്ട് പോയിന്റ് ഓർത്താൽ മതി. സത്യത്തിന്റെ തോണി ആടാറുണ്ട്, ഒരയാറുണ്ട്, പക്ഷെ ഒരിക്കലും അത് മുങ്ങാറില്ല. അപ്പൊ അതുകൊണ്ട് സത്യം എന്റെ കൂടെയാണെങ്കിൽ ഭഗവാൻ എന്റെ കൂടെയാണ്. ഭഗവാൻ എപ്പോഴും സത്യത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുള്ളു. ഈ ഒരു 3 കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ലൈഫിൽ നിങ്ങൾ തള്ളിയിടാൻ ഒരാളെ കൊണ്ടും സാധ്യല്ല. അപ്പൊ ഈ ഒരു 3 പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഉള്ളുന്ന വരെയായി. അപ്പൊ അവിടെ നമുക്ക് അഥവാ ആ ഒരു താൽക്കാലികമായ തോൽവി, ചെറിയൊരു മനോവിഷമൊക്കെ ഉണ്ടാക്കിയേക്കാം.
സാർ, നമുക്കത് എനിക്ക് തോന്നുന്നു പ്രഷർക്ക് വേണ്ട ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. ഒന്ന്, ഞാൻ
എന്നെപ്പോലെ ഈ ലോകത്ത് മറ്റാരുമില്ല, ഞാൻ ഈ ലോകത്ത് ഞാൻ തന്നെയാണ്.
രണ്ടാമത്തെ, അർഹതയുള്ളത് എന്നിലേക്ക് വന്നു ചേരും.
എന്റെ കർമ്മത്തിന്റെ ഫലം തടഞ്ഞു വെക്കാൻ ഈ സൃഷ്ടിയിൽ ഒരാളെ കൊണ്ട് സാധ്യമല്ല, അതെനിക്ക് കിട്ടിയിരിക്കും.
3
തോണി ആടാം ഒലയാം, ഒരിക്കലും മുങ്ങാറില്ല. സത്യത്തിന്റെ ഒപ്പം ഭഗവാൻ ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തള്ളിയിടാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ തോൽവികൾ ഉണ്ടാവുമ്പോൾ തിരിച്ചു ബോധ്യപ്പെടുത്താം, എന്റെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന, കാരണം കർമ്മത്തിന്റെ ഫലം തടയാൻ ആരെക്കൊണ്ട് സാധ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്റെ കർമ്മത്തിൽ എവിടെയോ കുറച്ച് മിസ്സിംഗ്, ആ ഒരു ഭാഗം ഞാൻ ഫില്ല് ചെയ്താൽ മതി.
അപ്പൊ എനിക്ക് ആകെ ചെയ്യാനുള്ളത് ഞാൻ ചിന്തിച്ചതിൽ, ഞാൻ പറഞ്ഞതിൽ, പ്രവർത്തിച്ചതിൽ എവിടെയാണ് പിഴവ്,
ചെക്ക് ചെയ്യുക, ചെക്ക് ആൻഡ് ചേഞ്ച്. ആ ഒരു ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത് പെരുമിമകയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ ചാർജിങ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ആ താൽക്കാലികമുണ്ടായ മനോവേദന കൊണ്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഫയൽ ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ചാർജിങ് പ്രൊസീജിയർ എഗെയിൻ ആ നെഗറ്റീവ് ഫയലിനെ ഡിലീറ്റ് ചെയ്യും. ഉണർന്ന് വന്നിരിക്കും, ഒരു സംശയവുമില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ അറിയുകൂടിയില്ല അങ്ങനെ സംഭവിച്ചു എന്ന്. പിന്നെയാണ് അടുത്തൊരു ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് സാഹചര്യങ്ങൾ.
തീർച്ചയായും, കാരണം സാഹചര്യങ്ങൾ മനുഷ്യന് പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, എത്ര തന്നെ നല്ല അവസ്ഥയിൽ ഇരുന്നവർ പോലും പെട്ടെന്ന് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ, ഒരു കുടുംബം, ഒരു ഹസ്ബൻഡും വൈഫും കുട്ടിയും, ഇദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, പെട്ടെന്ന് ബിസിനസ് തകർന്നു, അടുത്ത വർഷം തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോ വൈഫും കുട്ടിയും അവര് കംപ്ലീറ്റ്ലി ഇൻസെക്യൂർഡ് ആണ്, വളരെ മോശമായൊരവസ്ഥയായിരുന്നു, ഇപ്പൊ കുറച്ച് കുറച്ച് റിക്കവറായി വരുന്നു എന്ന് കേൾക്കും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മനസ്സിൽ കണ്ടതും നമ്മൾ അതിലേക്ക് എത്തുന്നതും അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നു.
അതെ, പക്ഷെ അവിടെയും ഈ ഊർജം നിങ്ങളെ അതിൽ നിന്ന് അതിജീവിച്ചു വരാൻ സഹായിക്കും. അപ്പോഴും ഓർക്കും, ഓർമ്മിക്കുക, എവിടെയെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ കാർമിക് അക്കൗണ്ട് അത് ആക്റ്റീവ് ആവുന്ന ഒരു നിമിഷം മാത്രമാണ്. നമ്മൾ പറഞ്ഞല്ലോ കർമ്മ ഭഗവാൻ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മത്തിൽ നിന്ന് എവിടുന്നോ വന്ന ഒരു തിരിച്ചടി മാത്രമാണത്. മുന്നെന്നോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചതാണ്. അത് പോകുന്ന ദൂരം നമ്മൾ പറഞ്ഞ ചില വിത്തുകൾ നമ്മൾ മഴ പെയ്യുമ്പോഴേക്കും കാണാം, വഴിയോരം മുഴുവൻ കാശി തുമ്പ ചെടികൾ മുളയ്ക്കുന്നത് കാണാം. ഇത് മുളയ്ക്കാൻ ദിവസങ്ങൾ, പൂത്ത് ചെടിയാവാൻ അതിനേക്കാൾ കുറച്ച് സമയം മതി. കായ്ക്കും പൂക്കും എല്ലാം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞാൽ ചെടിയെ പോലും കാണില്ല നമ്മൾ. ഒരു തെങ്ങിന്റെ വിത്താണേലോ അത് മുളയ്ക്കാൻ മാസങ്ങൾ വേണം. അത് കഴിഞ്ഞ ശേഷം അത് മരായി കഴിഞ്ഞാൽ പഴം തരാൻ വർഷങ്ങൾ വേണം. പഴം തരാൻ തുടങ്ങിയാലോ തലമുറകളോളാണ് നമ്മുടെ ചില ചില പ്രവൃത്തികൾ. അത് ഒരു പക്ഷേ ആഴത്തിൽ ദുഃഖം കൊടുത്തതോ നെഗറ്റീവ് അക്കൗണ്ട് ഒരുപാട് ഉണ്ടാക്കിയതോ ആയിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ട് ജന്മജന്മാന്തരമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടികളായിട്ട് നമ്മളടുത്ത് എത്തുമ്പോഴാണ് ഇത്രയും വലിയ ഒരു അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അവിടെ വീണ്ടും ഓർമ്മിക്കുക, എന്റെ ഊർജം, ഒരുപക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഇല്ലാതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ ഫാമിലി ഇല്ലാതായിട്ടുണ്ടാവാം, പക്ഷെ എന്റെ ഊർജം അതില്ലാതായിട്ടില്ലല്ലോ. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. എഗെയിൻ ആ എനർജി നിങ്ങൾ റിസീവ് ചെയ്യൂ. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രാക്ടീസുകൾക്ക് വേണ്ടി കൂടുതൽ സമയം ഡെപ്പോസിറ്റ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ ചാർജ് ചെയ്തോളും. ആ ചാർജിങ് പ്രൊസീജിയർ പതുക്കെ പതുക്കെ പതുക്കെ
എപ്പോഴും നേരെ തിരിച്ചുള്ള ഒരു അവസ്ഥയാണ് കാണുന്നില്ല. ഇത്തരം തിരിച്ചടികൾ വരുമ്പോൾ കാരണം അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഈശ്വരനാണോ എനിക്കിത് തന്നത് എന്നുള്ള ചിന്തകൾ വന്ന് അവിടെ തന്നെ ഇരുന്ന് പോകുന്നു.
തീർച്ചയായിട്ടും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മനുഷ്യന്മാർക്ക്. ഈശ്വരൻ തരുന്നതല്ല, കർമ്മം തിരിച്ചു വരുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിജീവിക്കാൻ അപ്പോഴും ഓർമ്മിക്കുന്ന കാര്യം, ആ ഒരു സപ്പോർട്ട് എന്റെ അടുത്ത് നിന്ന് പോയിട്ടുള്ളൂ, അപ്പോഴും ഞാൻ പോയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. സോ ഞാനായത് കൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എന്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നതേയുള്ളൂ, ആ ഒരു ശക്തി നേടാൻ സാധിക്കുന്നതേയുള്ളൂ. ആ രീതിയിൽ നമ്മുടെ ഉയർച്ച നമ്മൾ നേടിയിരിക്കണം. പിന്നെ മറ്റുള്ളവരെ കളിയാക്കലുകൾ, ഇതൊക്കെ എത്രയ്ക്കൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ, അവിടെ നമുക്ക് ഇങ്ങനെയുള്ള അവർ പറയുമ്പോൾ ഉടനെ ഓർമ്മിക്കുക, എന്റെ ഉള്ളിലുള്ളത് അവർക്കറിയില്ലല്ലോ, അവർ പുറത്തുള്ള എന്നെയല്ലേ അറിയുന്നുള്ളൂ, ഉള്ളിലുള്ള എന്നെ അറിയുന്നില്ലല്ലോ, ഉള്ളിലുള്ള ഞാനാണ് പ്രവർത്തിക്കുന്നത്. അത് നിരന്തരം നമുക്ക് ആ ചാർജിങ് പ്രോസസ്സിലൂടെ ഊർജം കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. അത് അവസാനം നിങ്ങളെ ശക്തിശാലിയായിട്ട്, നിങ്ങളുടെ സ്വപ്നം എന്തോ അത് നിങ്ങൾക്ക് സത്യമായിട്ട്, ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയുന്നത് 100% സത്യമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ വളരെ ഉയരത്തിലേക്ക് എത്താൻ നമ്മൾ സാധിക്കുന്നു, മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. ജീവിത വിജയം നേടിയവരെല്ലാവരും, കാരണം ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഇതൊന്നും ഉപയോഗിക്കാതെ ജീവിതത്തിൽ വിജയിച്ചവർ കാണില്ലേ?
ഞാൻ ഇതുവരെ ഞാൻ വായിച്ച, അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയതിന്റെ ആധാരത്തിൽ നോക്കിയാൽ എല്ലാ മനുഷ്യന്മാരും അറിഞ്ഞോ അറിയാതെയോ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ തന്നെ ഒരു സ്വപ്നമായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ധ്രുവന്റെ കഥ കേട്ട സമയത്ത്, 13-ാമ വയസ്സ് തികയുമ്പോൾ ഈശ്വരൻ എനിക്കൊരു തപസിന്റെ വഴി കാണിക്കണേ, ഇങ്ങനെ ഒരു ഐഡിയ അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ കഥ കേട്ടു, അതിനുണ്ടായ ഒരു കൊതി വന്നു, അതുകൊണ്ട് ഞാനൊരു സ്വപ്നം ഭഗവാന്റെ അടുത്തൊരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഒന്നും കണ്ടു. എന്റെ 13-ാം പിറന്നാളും എനിക്കൊരു തപസ്സിനുള്ളൊരു വഴിയും. ആക്ച്വലി എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യമാണത്. എന്റെ 13-ാം പിറന്നാൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ സെന്ററിൽ നമ്മുടെ 7 ഡേയ്സ് കോഴ്സ് എടുക്കുന്ന നമ്മുടെ ന്യൂ ബർത്ത് എന്നാണ് കണക്കാക്കുക. അപ്പൊ നമ്മൾ ഡബിൾ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്തൊന്നായിരുന്നില്ല. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്തുകൊണ്ടെന്ന് ചിന്തിച്ചില്ല, നടക്കൂല്ലെന്ന് ചിന്തിച്ചില്ല. സ്വാതന്ത്ര്യം ഒരൊറ്റ വിഷൻ. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു മിഷനറി. എല്ലാവരും നോക്കിയോളൂ, അവര് ഒരു സ്വപ്നം അവര് കണ്ടു, ഇതുപോലെ അതിനുവേണ്ടി അഫർമേഷൻ കൊടുത്തു. അറിയാതെ നടന്നുപോയ പ്രൊസീജിയർ ആയിരിക്കും ഇതെല്ലാം. ഇത് അറിയാതെ നടന്നവര് വലിയ മഹാത്മാക്കള്, മുജ്ജന്മഗത കർമ്മം കൊണ്ട് അനുഗ്രഹീതമായിക്കൊണ്ട് അവർ മഹാത്മാക്കളായി. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങുമെങ്കിൽ നിങ്ങൾക്കും ആ അവസ്ഥയിലെത്താൻ സാധിക്കും.
വളരെയധികം, കാരണം നമ്മൾ ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ജീവിത ഗന്ധിയായതെന്ന് പറയുന്നതിനപ്പുറം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് വളരെയധികം ഇത് ഉൾക്കാഴ്ചകൾ നൽകും, ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. സർഗാത്മക വൈഭവം എന്ന ജീവിത ഗന്ധിയായ പരമപ്രധാനമായ ഈ മനോഭാവത്തെക്കുറിച്ച് ഉള്ള ചർച്ച നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. വളരെ പുതുമ നിറഞ്ഞ ഒരു വിഷയത്തെയാണ് നമ്മൾ ജ്യോതിർഗമയിൽ ഏറ്റെടുത്ത് ചർച്ച നടത്തി. എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഇത് വളരെയധികം ഉൾക്കാഴ്ചകൾ സമ്മാനിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും അധികം നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ നിഷേധാത്മക മനോഭാവങ്ങളെയും ഇല്ലാതാക്കാൻ ഞാൻ അനന്യമായ ഒരു വ്യക്തിത്വമാണ്, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അടുത്തത് എനിക്ക് വേണ്ടത് എന്റെ അടുത്തേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ എനിക്ക് അർഹതയുള്ളത് എന്റെ അടുത്തേക്ക് എത്തും, അതിനെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല, എന്നാൽ എനിക്ക് യോഗ്യത ഇല്ലാത്തത് നേടിത്തരാനും ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ ഒരു മനോഭാവം നമ്മളെ സ്വതന്ത്രമാക്കി മാറ്റും. അടുത്തത് സത്യത്തിന്റെ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ മനസ്സിനെയും എന്റെ വാക്കുകളെയും എന്റെ കർമ്മത്തെയും ശുദ്ധമാക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയും ചെയ്യും. സർഗാത്മക വൈഭവം എന്ന ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതുമയാർന്ന വീണ്ടും ഒരു വിഷയവുമായി കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം